ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗോവ സന്ദർശിക്കും. നാവികസേനയുടെ പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുക്കും. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ 10,700 കോടി രൂപയുടെ ഓഹരി നിക്ഷേപിക്കുന്നതിനുള്ള കേന്ദ്രമന്ത്രിസഭാ തീരുമാനത്തെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരവിരുദ്ധ സമ്മേളനം 2024 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ഝാർഖണ്ഡ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കുള്ള പ്രചാരണം ഊർജിതം. കേരളത്തിലും ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നു. 55th ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് ഈ മാസം 20th തുടക്കമാകും. HPP ഓപ്പൺ ടെന്നീസിൽ ഇന്ത്യ ഇസ്രായേൽ സഖ്യം ക്വാർട്ടർ ഫൈനലിൽ കടന്നു. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗോവ സന്ദർശിക്കും. നാവികസേനയുടെ ഡേ അറ്റ് സീ പരിപാടി ശ്രീമതി മുർമു വീക്ഷിക്കും. INS വിക്രാന്തിൽ നിന്നുള്ള നാവികസേനയുടെ പ്രകടനവും ഉണ്ടാകും. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ 10,700 കോടി രൂപയുടെ ഓഹരി നിക്ഷേപിക്കുന്നതിനുള്ള കേന്ദ്രമന്ത്രിസഭാ തീരുമാനത്തെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇത്തരം ഓഹരി നിക്ഷേപങ്ങൾ ഭക്ഷ്യസംഭരണവും വിതരണവും കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാനുള്ള FCIയുടെ ശേഷി വർദ്ധിപ്പിക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇത് കർഷകർക്ക് മികച്ച പിന്തുണ ഉറപ്പാക്കുമെന്നും ദേശീയ ഭക്ഷ്യസുരക്ഷയ്ക്ക് സംഭാവന നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. യുവാക്കൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി പദ്ധതിയുടെ മന്ത്രിസഭ അംഗീകാരത്തെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഭക്ഷ്യ സംസ്കരണത്തിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന FCIയെ ശാക്തീകരിക്കാൻ ലക്ഷ്യമിട്ടാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ പ്രവർത്തന മൂലധനമായി 10,700 കോടി രൂപയുടെ ഓഹരി നിക്ഷേപത്തിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത്. പഠന മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക പിന്തുണ നൽകുന്നതിനുള്ള PM വിദ്യാലക്ഷ്മി പദ്ധതിയിലൂടെ ഉന്നത വിദ്യാഭ്യാസത്തിനായി ഈടുരഹിത വായ്പ ലഭിക്കും. രാജ്യത്തെ യുവജനങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിന് സാമ്പത്തിക പരിമിതി ഉണ്ടാകരുതെന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ ഇന്നലെ പറഞ്ഞു. വിദ്യാലക്ഷ്മി പദ്ധതി പ്രകാരം 7.5 ലക്ഷം വരെയുള്ള വായ്പാ തുകയ്ക്ക് സർക്കാർ 75% ഗ്യാരണ്ടി നൽകും. 8 ലക്ഷം രൂപ വരെ കുടുംബ വാർഷിക വരുമാനമുള്ള വിദ്യാർത്ഥികൾക്ക് മൊറട്ടോറിയം കാലയളവിൽ 10 ലക്ഷം രൂപ വരെയുള്ള വായ്പയ്ക്ക് 3% പലിശ ഇളവ് നൽകും. 7 ലക്ഷം വിദ്യാർത്ഥികൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. ഭീകരവിരുദ്ധ സമ്മേളനം 2024 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ദേശീയ അന്വേഷണ ഏജൻസിയാണ് 2 ദിവസത്തെ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഭീകരവാദ ഭീഷണിക്ക് എതിരെ യോജിച്ച പ്രവർത്തനങ്ങൾക്കായി മാർഗങ്ങൾ വികസിപ്പിക്കുന്നതിലും ഭാവി നയ രൂപീകരണത്തിന് കാര്യമായ നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുക എന്നതുമാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം. സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ, കേന്ദ്ര ഏജൻസികൾ, ഉദ്യോഗസ്ഥർ, മേഖലകളിലെ വിദഗ്ധർ തുടങ്ങിയവർ സമ്മേളനത്തിൽ സംബന്ധിക്കും. പെൻഷൻകാരുടെ ഡിജിറ്റൽ ശാക്തീകരണം എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടാണ് ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് എന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്. ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് ക്യാമ്പയിൻ 3.0 ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം.
अभियान केवल पेंशन पहुंचाने तक सीमित नहीं है कि बहुत सारे आयाम है, बहुत सारे पहलू है. प्रधानमंत्री अक्सर ये कहा करते हैं तो होल ऑफ गवर्नमेंट अप्रोच का भी एक ये नमूना आपके सामने पेश हुआ है जो बाकी सबके लिए भी उनके कामकाज में एक उदाहरण रहेगा.
ഈ വർഷം 800 നഗരങ്ങളിൽ  1,100 നോഡൽ ഓഫീസർമാരെ ഉൾപ്പെടുത്തി 1,900 DLC ക്യാമ്പുകൾ നടക്കുമെന്നും ശ്രീ ജിതേന്ദ്രസിംഗ് പറഞ്ഞു. ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിന്റെ 785 നഗരങ്ങളിലുള്ള ക്യാമ്പുകളിൽ 1.8 ലക്ഷം ഗ്രാമീണ ഡാക് സേവക് സേവനങ്ങൾ നൽകും. പെൻഷൻ ഓഫീസുകളിലൂടെയോ പോസ്റ്റ് ഓഫീസുകളിലൂടെയോ പെൻഷൻകാർക്ക് ഇപ്പോഴും ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ 36 ദിവസങ്ങളിലായി സർവീസ് നടത്തുന്ന 4,521 സ്പെഷ്യൽ ട്രെയിൻ സേവനങ്ങൾ 65 ലക്ഷം യാത്രക്കാർക്ക് പ്രയോജനം ചെയ്തതായി ഇന്ത്യൻ റെയിൽവേ. ഛഠ് പൂജയോടനുബന്ധിച്ച് നാളെ മുതൽ തിങ്കളാഴ്ച വരെ 160 പ്രത്യേക ട്രെയിനുകളാണ് സർവീസ് നടത്തുന്നത്. ഉത്സവങ്ങളോടനുബന്ധിച്ചുള്ള തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് പ്രത്യേക ട്രെയിൻ സർവീസ്. സമസ്തിപൂർ, ദാനാപൂർ എന്നിവിടങ്ങളിൽ പ്രാദേശിക ആവശ്യം മുൻനിർത്തി കൂടുതൽ ട്രെയിനുകളും അനുവദിച്ചിട്ടുണ്ട്. ഝാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതം. എൻഡിഎയുടെ തിരഞ്ഞെടുപ്പ് റാലിയിൽ കേന്ദ്രമന്ത്രിയും ബിജെപി നേതാവുമായ ശിവരാജ് സിംഗ് ചൌഹാൻ പങ്കെടുത്തു. ജഗന്നാഥ്പൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ജെഎംഎം മുതിർന്ന നേതാവും മുഖ്യമന്ത്രിയുമായ ഹേമന്ത് സോറൻ സംബന്ധിച്ചു. ഈ മാസം 13-20 തീയതികളിൽ രണ്ട് ഘട്ടമായാണ് ഝാർഖണ്ഡിൽ വോട്ടെടുപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മുതൽ ഈ മാസം 14 വരെ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പങ്കെടുക്കും. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നാഗ്പൂരിലും മുംബൈയിലും തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു. ഈ മാസം 20 ഒറ്റഘട്ടമായാണ് മഹാരാഷ്ട്രയിൽ വോട്ടെടുപ്പ്. മഹാരാഷ്ട്ര, ഝാർഖണ്ഡ് ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് 558 കോടി പിടിച്ചതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പണം, മദ്യം, തെരഞ്ഞെടുപ്പ് സൌജന്യങ്ങൾ, വിലപിടിപ്പുള്ള വസ്തുക്കൾ ഉൾപ്പെടെയുള്ളവയാണ് പിടിച്ചെടുത്തത്. മഹാരാഷ്ട്രയിൽ നിന്ന് 280 കോടി രൂപയുടെയും ഝാർഖണ്ഡിൽ നിന്ന് 158 കോടി രൂപയും വിലമതിക്കുന്ന തെരഞ്ഞെടുപ്പ് സൌജന്യങ്ങളാണ് പിടിച്ചെടുത്തതെന്ന് കമ്മീഷൻ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
55-ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് ഈ മാസം 20 തുടക്കമാകും. 9 ദിവസത്തെ ചലച്ചിത്രമേളയിൽ നവംബർ 24 വരെ നീളുന്ന ഫിലിം ബസാറിന്റെ 18-ാം പതിപ്പും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തവണ ഫിലിം ബസാർ വ്യൂയിംഗ് റൂമിൽ 208 സിനിമകൾ പ്രദർശിപ്പിക്കുമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 21 മുതൽ 24 വരെ വ്യൂയിംഗ് റൂം സംവിധാനം ഉപയോഗപ്പെടുത്താവുന്നതാണ്. കേരളത്തിലും ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമായി തുടരുന്നു. വയനാട്ടിൽ പ്രിയങ്കാഗാന്ധിയുടെ പ്രചാരണത്തിനായി ഇന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മണ്ഡലത്തിലെത്തും. LDF സ്ഥാനാർത്ഥി സത്യൻ മൊകേരിയുടെ പ്രചാരണം ഇന്ന് തിരുവമ്പാടി മണ്ഡലത്തിലാണ്. NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിന്റെ പ്രചാരണത്തിനായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും മണ്ഡലത്തിലെത്തും. പാലക്കാട് നിയമസഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പ് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഇന്നത്തെ പ്രചാരണ പരിപാടികളിൽ KPCC പ്രസിഡന്റ് കെ സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടങ്ങിയവർ പങ്കെടുക്കും. LDF സ്ഥാനാർത്ഥി P സരന്റെ ഇന്നത്തെ പ്രചാരണം നഗരസഭയിലെ കുന്നത്തൂർമേട്, മണപ്പുള്ളിക്കാവ് എന്നിവിടങ്ങളിൽ നിന്ന് ആരംഭിച്ച് പ്രായരി പഞ്ചായത്തിൽ അവസാനിക്കും. NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ കണ്ണാടി മാത്തൂർ പഞ്ചായത്തുകളിൽ ഗൃഹസമ്പർക്ക പരിപാടികളിൽ പങ്കെടുത്ത് വോട്ടുതേടും. ചേലക്കര മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ മുതിർന്ന നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. സ്ഥാനാർത്ഥികൾക്കൊപ്പം ജനങ്ങളെ നേരിട്ട് കണ്ട് വോട്ടുകൾ തേടുന്ന തിരക്കിലാണ് നേതാക്കൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
തെരഞ്ഞെടുപ്പ് ചൂട് അവസാനഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ സ്ഥാനാർത്ഥികളുടെയും അണികളുടെയും ആവേശം വർദ്ധിപ്പിക്കുന്നതിനായി മുൻനിര നേതാക്കളാണ് ചേലക്കരയിലേക്ക് എത്തുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ചേലക്കര പുലാക്കോട് സംഘടിപ്പിച്ച പൊതുയോഗം മുൻ കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ഉദ്ഘാടനം നിർവഹിച്ചു. 100 ബൈക്കുകളിൽ UDF പ്രവർത്തകർ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ വിജയത്തിനായി അണിനിരന്നു. ഇന്നലെ നടന്ന റോഡ് ഷോ തിരുവില്ലാമലയിൽ KPCC പ്രസിഡന്റ് കെ സുധാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു. LDF സ്ഥാനാർത്ഥി UR പ്രദീപ് ഇന്ന് മണ്ഡലത്തിൽ 3-ാം ഘട്ട സ്വീകരണ പരിപാടിയിലേക്ക് നീങ്ങുകയാണ്.
HPP ഓപ്പൺ ടെന്നീസിൽ ഇന്ത്യയുടെ ദിവിജ് ശരൺ, ഇസ്രായേൽ താരം ഡാനിയൽ ക്യുക്രെമൻ സഖ്യം പുരുഷന്മാരുടെ ഡബിൾസ് ക്വാർട്ടർ ഫൈനലിൽ കടന്നു. പ്രീ ക്വാർട്ടറിൽ ഡെൻമാർക്ക് താരങ്ങളെ പരാജയപ്പെടുത്തിയാണ് ക്വാർട്ടർ പ്രവേശനം. ഇന്ന് രാത്രിയാണ് ഫൈനൽ മത്സരം. ഇന്ന് രാവിലെ നടക്കുന്ന കൊറിയ മാസ്റ്റേഴ്സ് ടൂർണമെന്റിന്റെ പുരുഷ സിംഗിൾസ് പ്രീ ക്വാർട്ടറിൽ ഇന്ത്യൻ താരം കിരൺ ജോർജ് തായ്വാൻ താരത്തെ നേരിടും. ഇന്ത്യൻ സമയം രാവിലെ 10:30 മത്സരം ആരംഭിക്കുക. ബഹിരാകാശ മേഖലയിലെ ചുവടുവയ്പ്പുകൾ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതായി കേന്ദ്ര കമ്മ്യൂണിക്കേഷൻസ് സഹമന്ത്രി ചന്ദ്രശേഖർ പെമ്പസാനി. 3-ാമത് ഇന്ത്യൻ സ്പേസ് കോൺക്ലേവിനെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വാർത്താവിതരണ ഉപഗ്രഹങ്ങൾ ഓരോ വീടുകളിലും ഗ്രാമങ്ങളിലും രാജ്യത്തിന്റെ ഓരോ കോണിലും ഡിജിറ്റൽ ഇന്ത്യയെ ശാക്തീകരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും സുസ്ഥിര വികസനം യാഥാർത്ഥ്യമാക്കുന്നതിനും കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റുകൾ അത്യന്താപേക്ഷിതമാണെന്നും കേന്ദ്ര സഹമന്ത്രി അഭിപ്രായപ്പെട്ടു. രാജ്യത്തെ തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട സേവനവും സംരക്ഷണവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ശ്രം സുവിധ സമാധാൻ പോർട്ടലുകളുടെ നവീകരണം സംബന്ധിച്ച അവലോകന യോഗം കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ അധ്യക്ഷതയിൽ ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ഗോവ സന്ദർശിക്കും. നാവികസേനയുടെ പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുക്കും. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ 10,700 കോടി രൂപയുടെ ഓഹരി നിക്ഷേപിക്കുന്നതിനുള്ള കേന്ദ്രമന്ത്രിസഭാ തീരുമാനത്തെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരവിരുദ്ധ സമ്മേളനം 2024 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ഝാർഖണ്ഡ്, മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കുള്ള പ്രചാരണം ഊർജ്ജിതം. കേരളത്തിലും ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നു. 55-ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് ഈ മാസം 20 തുടക്കമാകും. HPP ഓപ്പൺ ടെന്നീസിൽ ഇന്ത്യ ഇസ്രായേൽ സഖ്യം ക്വാർട്ടർ ഫൈനലിൽ കടന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.